മൂഷികവംശം. കേരള സാഹിത്യ ചരിത്രത്തിൽ മഹാകവി ഉള്ളൂർ മൂഷികവംശത്തെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രാചീന കേരളത്തെ പരാമർശിക്കുന്നതും പണ്ടത്തെ കോലത്തു നാട്ടുരാജാക്കന്മാരുടെ വംശത്തെയും അവധാനങ്ങളെയും അനുകീർത്തനം ചെയ്യുന്നതും ആയ ഒരു സംസ്കൃത മഹാകാവ്യം ആകുന്നു മൂഷികവംശം. കാവ്യമെന്നും ദേശചരിത്രം എന്നും രണ്ടു നിലയിലും അഭിനന്ദനീയമാണ് മൂഷികവംശം എന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. ഇത്യതുലകൃതൗ മൂഷികവംശേ എന്നു ഗ്രന്ഥത്തിൽ കാണുന്നത് കൊണ്ട് ഗ്രന്ഥകർത്താവിൻ്റെ പേർ അതുലൻ എന്നാണെന്ന് മനസ്സിലാകുന്നു. അപൂർണമായി ഈ കാവ്യത്തിൻ്റെ ഇന്നു കിട്ടുന്ന മൂന്ന് കയ്യെഴുത്തു പ്രതികളിലും കൂടി 1058 പദ്യങ്ങളാണ് ഉള്ളത്. രാജധർമ്മൻ എന്നുകൂടി പേരുള്ള ശ്രീകണ്ഠൻ എന്ന കോലത്തിരി രാജാവിൻ്റെ ഭരണമാണ് പ്രതിപാദ്യം. അതുലനും ശ്രീകണ്ഠനും സമകാലികന്മാരായിരുന്നു എന്നും ശ്രീകണ്ഠൻ്റെ സദസ്യനായിരുന്നു അതുലനെന്നും പ്രസ്താവങ്ങളുണ്ട്. AD 1012 മുതൽ 1043 വരെയാണ് ശ്രീകണ്ഠൻ്റെ കാലമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ AD 11 പൂർവാദത്തിലായിരിക്കണം മൂഷികവംശത്തിൻ്റെ രചനയെന്ന് ഉള്ളൂരിനെ പോലെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പുരാണവും ഐതിഹ്യവും വംശാവലിയും കാവ്യവും എല്ലാം ഇടകലർന്ന ഒരു രീതിയിലാണ് മൂഷികവംശത്തിൻ്റെ രചന. രഘുവംശം, കിരാതാർജുനീയം, ശിശുപാലവധം എന്നീ കാവ്യങ്ങളിലെ പല സന്ദർഭങ്ങളെയും അനുകരിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാവ്യം. പരശുരാമൻ കൂട്ടത്തോടെ ക്ഷത്രിയരെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മാഹിഷ്മതി നഗരിയിലെ ഗർഭിണിയായ ഒരു രാജ്ഞി തൻ്റെ ഭർത്താവ് വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഓടി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. പുരോഹിതൻ മാത്രമേ രാജ്ഞിക്ക് സഹായിയായി ഉണ്ടായുള്ളൂ. ആത്മഹത്യയ്ക്കൊരുങ്ങിയ രാജപത്നിയെ പുരോഹിതൻ സമാശ്വാസിപ്പിക്കുന്നത് കൂടെയാണ് കാവ്യം ആരംഭിക്കുന്നത്. ഒന്നാം പാദത്തിലെ പല പദങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. പദ്യത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: കൃതാത്മനോ നാവകൃത്യം കൃപണൈസ്തവാസുഭി തഥാപി ഭർത്തുസ്ത്വയി താദൃശ്യസ്ഥിതാം പ്രജാം ഇമാം ന പ്രതിഹന്തുഹർഹസി തദേതജ്ഞാത സമുത്പവംജനെ ദിഗന്ധമഹ്നായ വികാഹ്യ കഞ്ചന സമക്രമിഷ്യൽ ക്രമശോധരാതലം സമം മയ രക്ഷശിവം കുലാങ്കുരം ന കൃതാർത്ഥി നീ കൃതാർത്ഥിയായിരിക്കാം നിനക്കു പ്രാണനെക്കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലായിരിക്കാം എന്നാലും നിന്നിൽ കുടികൊള്ളുന്ന ഭർത്താവിൻ്റെ കുലപരമ്പരയെ നീ നശിപ്പിക്കരുത്. ഇങ്ങനെയൊരു വംശാങ്കുരം ഉണ്ടായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് അറിയില്ല. നീ എവിടെയെങ്കിലും പോയി താമസിച്ച് നിൻ്റെ ജീവനോടൊപ്പം നിന്നിൽ വളരുന്ന കുഞ്ഞിനെയും രക്ഷിക്കുക. ക്രമേണ ഈ വംശാങ്കുരം വളർന്ന് ഭൂമിയെ രക്ഷിക്കും. രാജ്ഞി ഈ ഉപദേശം അനുസരിച്ചു. അവൾ നടന്നു നടന്ന് വളരെ അകലെ ഒരു സമുദ്രത്തിൻ്റെ കരക്കെത്തി. ഏഴിമലയാണ് ആ പ്രദേശം. അവിടെ മലയുടെ ഉള്ളിലുള്ള ഒരു ഗുഹയിലേക്ക് കടന്നു. തുടർന്നുള്ള വർണ്ണനയിൽ പർവ്വതദേവതയുടെ അനുഗ്രഹം ലഭിച്ച രാജപത്നി ഒരു പുത്രനെ പ്രസവിച്ചതും ആ കുമാരൻ പിന്നീട് ക്ഷത്രിയവംശത്തോട് പ്രീതനായിത്തീർന്ന് പരശുരാമൻ്റെ തന്നെ കൈകൊണ്ട് ഘടാഭിഷക്തനായതും രാമഗഡ മൂഷികൻ എന്ന പേരു നേടിയതും ഏഴിമലയുടെ രാജാവായി തീർന്നതുമെല്ലാം അടങ്ങിയിരിക്കുന്നു. രാമഗഡ മൂഷികൻ ഏഴ് രാജ്യത്ത് കോലപട്ടണമെന്ന ഒരു രാജധാനി നിർമ്മിച്ചു. ആ രാജാവിൻ്റെ കാലം മുതൽക്ക് കാവ്യം രചിക്കുന്ന കാലത്ത് നാടുവാണിച്ചിരുന്ന ശ്രീകണ്ഠ രാജാവടക്കമുള്ള ഭരണാധിപന്മാരുടെ ചരിത്രം ഈ കാവ്യത്തിൽ അതുലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു.